ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കോവിഡിന്റെ ഒക്കെ പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് പള്ളികളിലൊക്കെ ആളുകളെ വളരെ ഭക്തിയോടുകൂടി സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാവുകയും ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപക്ഷെ വിജനമായ അവസ്ഥയിൽ പള്ളികളിലൊക്കെ ശുശ്രൂഷകൾ നടന്നെങ്കിലും ഈ വർഷം ഒരുപക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായി ധാരാളം ആളുകൾക്ക് പങ്കെടുത്തുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും പെരുന്നാളുകളൊക്കെ പങ്കെടുക്കുവാൻ തക്കോണം ഇടയായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ സന്തോഷമാണ്, അല്ലെങ്കിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷമാണ് കർത്താവിന്റെ പുനരുത്ഥാനം. എനിക്ക് തോന്നുന്നു കർത്താവിന്റെ എല്ലാ ശുശ്രൂഷകളും പ്രാധാന്യം നിറഞ്ഞതാണ്. കർത്താവിന്റെ ജനനം മാമോദീസയാണെങ്കിലും അതുപോലെ തന്നെ കർത്താവിന്റെ മരണമാണെങ്കിലും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പടിയുടെ കൂടുതൽ ഈ പുനരുത്ഥാനത്തിനുണ്ട്. കാരണം കർത്താവ് മനുഷ്യാവതാരം ചെയ്തതും താൻ കഷ്ടാനുഭവിച്ചതും എന്തൊക്കെ പ്രക്രിയ ഈ ഭൂമിയിൽ താൻ ചെയ്തുവോ അതും അതിന്റെയൊക്കെ ലക്ഷ്യം ഈ പുനരുത്ഥാനം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അല്ല ഉദ്ദേശിക്കുന്നത്, ലോകത്തിന് അല്ലെങ്കിൽ സമസ്ത മാനവജാതിക്കും പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക, പറദീസയുടെ വാതിൽ തുറന്നു കൊടുക്കുക, മനുഷ്യന് ദൈവിക അനുഭവങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കാനുള്ള ക്രിസ്തുവിന്റെ ഒരു ശ്രമത്തിന്റെ പൂർത്തീകരണമാണ് തന്റെ പുനരുത്ഥാന പെരുന്നാള്. അതായിരുന്നു എനിക്കൊന്ന് ക്രിസ്തുവിന്റെ ലക്ഷ്യം, അതായിരുന്നു ആ പിന്നെ താൻ ചെയ്ത എല്ലാ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആ പുനരുത്ഥാനത്തിന്റെ ഭാഗം. ലോകം മുഴുവൻ താൻ പുനരുത്ഥാനം ഒരുക്കുമ്പോൾ സമസ്ത മാനവജാതിയും ആ പുനരുത്ഥാനത്തിന്റെ ഭാഗമായി തീരണമെങ്കിൽ, ദൈവം ഒരുക്കിയ പറദീസയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മനുഷ്യന്റെയും കൂടെ ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ചില കടമകളുണ്ട്. ആ കടമ നിർവഹണത്തിന്റെ ഭാഗമാണ് തന്റെ പ്രസംഗങ്ങളും തന്റെ ഉപദേശങ്ങളിൽ കൂടി താൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടി മനുഷ്യന്റെ ജീവിത ശൈലി ക്രമീകരിക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ താൻ അനുഷ്ഠിച്ച ഈ ആത്മീയ അനുഭവങ്ങളുടെ പങ്കാളികളാകുന്നതിൽ കൂടി ആ വിശ്വാസം ഏറ്റുപറയുന്നതിൽ കൂടി ക്രിസ്തുവിന്റെ പാതകളെ ഒരു പരിധിവരേക്ക് അനുസ്ഥാനം ചെയ്യുന്നതോടുകൂടി ആ ക്രിസ്തു ഒരുക്കിയ ആ വിരുന്നിലേക്ക് ലോകം മുഴുവൻ എത്തിച്ചേരണം എന്നുള്ള താല്പര്യം കൂടെ ക്രിസ്തുവിന് ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ സഭ ഈ ദിനങ്ങളിലൊക്കെ ആത്മീയ ശിക്ഷണം നൽകി നമ്മളെ പുനരുത്ഥാനത്തിന്റെ ആ വലിയ സാധ്യതയിലേക്ക് നമ്മളെ ഒരുക്കിക്കൊണ്ടുപോകുന്നത്. ആ ഒരു തലത്തിൽ ഈ ശുശ്രൂഷകളൊക്കെ നമുക്ക് ഫലവത്താകട്ടെ. പുനരുത്ഥാന പെരുന്നാള് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് സത്യമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം ഈ ദിനങ്ങളെയൊക്കെ നമുക്ക് ഹേവോറോ ദിനങ്ങളായിട്ടാണ് സഭ പ്രത്യേകമായിട്ട് കാണുന്നത്. നമ്മുടെ കർത്താവ് പുനരുത്ഥാനം ചെയ്ത കർത്താവ് സുഭവസ്ത്രധാരിയായി ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും അവിശ്വാസികളായ ശിഷ്യന്മാരെ ഉൾപ്പെടെ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവരെയും ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് ലോകത്തെ മുഴുവൻ നയിക്കുന്ന ആ വലിയ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുകയാണ്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഹേവോറോ ദിനങ്ങളുടെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ പുതു ഞായറാഴ്ചയിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച പ്രവേശിക്കുകയാണ്. പുതു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കൊരു വർഷം മൂന്ന് പുതു ഞായറാഴ്ചകളാണ് ഉള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ കൂതോശീത്തോ ഞായറാഴ്ചയെ നമ്മൾ പുതു ഞായറാഴ്ചയായിട്ട് ക്രമീകരിക്കാറുണ്ട്, സഭയുടെ കാനോനിക വർഷത്തിലെ ആദ്യ ഫസ്റ്റ് സൺഡേ ഓഫ് കനാനിക്കൽ ഇയർ. അതുപോലെ തന്നെ ഒഫ്കോഴ്സ് നമുക്ക് പുതുവർഷം എല്ലാ വർഷവും ലോകം മുഴുവൻ ന്യൂ ഇയർ തുടങ്ങുമ്പോഴും ആദ്യ വരുന്ന ഞായറാഴ്ച ഫസ്റ്റ് സൺഡേ അല്ലെ പുതിയ ഞായറാഴ്ച എന്ന രീതിയിൽ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ളത് ഫസ്റ്റ് സൺഡേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് രണ്ട് സൺഡേക്കാളിലും പുതു ഞായറാഴ്ചക്ക് പ്രശസ്തിയുള്ളത് ഈ പുതു ഞായറാഴ്ചയാണ്. അതിന് കാരണം ഒന്ന്, ക്രിസ്തു ഒരു പുതിയ ദിവസം തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് എ ന്യൂ ഡേ ടു വർഷിപ്പ്. അതുപോലെ നമുക്കറിയാം ശാബത്തും അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യങ്ങളിലൊക്കെ ശനിയാഴ്ചകളൊക്കെ ആയിരുന്നു, പക്ഷെ ക്രിസ്തു അത് ഞായറാഴ്ച ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ പുനരുത്ഥാനം ചെയ്തതുകൂടി അതൊരു പുതിയ ദിവസം തുടങ്ങി നമ്മൾ. അതുകൊണ്ട് പ്രധാനമായിട്ട് രണ്ടാമതായിട്ടൊരു പുതുക്കം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന അത്ര സുഖകരമല്ലാത്ത ഒരു ബലിയനുഷ്ഠാന ശുശ്രൂഷകൾക്ക് ഒരു പുതിയ മാനമുണ്ടായി. വിശുദ്ധ കർത്താവിന്റെ തിരുശരീരങ്ങൾ അപ്പമെടുത്ത് വാഴ്ത്തി കൊടുക്കുന്ന ഏറ്റവും മാനമേറിയ ഏറ്റവും അഭിമാനമുള്ള ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ ഒരു ആരാധന ശൈലിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പുതു ഞായറാഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കാനുള്ള അവകാശം ദൈവം മനുഷ്യന് തുറന്നു കൊടുക്കപ്പെട്ടത് ഈ പുതുഞ്ഞാറ് എന്ന് വെച്ചാൽ ശിശകായുടെ ശുശ്രൂഷ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നതിൽ കൂടി പുതുഞ്ഞാറാഴ്ച ആചരണത്തിൽ കൂടിയാണ്. അപ്പൊ ഈ മൂന്ന് പ്രധാന പല കാര്യങ്ങൾ കാണുമായിരിക്കും, പക്ഷെ ഇത് മൂന്നും പ്രധാനപ്പെട്ട റിയലൈസ് ബേസിക് തിങ്സ് ഓഫ് ദ ചർച്ച് എന്ന് വേണം നമുക്ക് പറയാം. അതൊരു പുതുക്കത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ വർഷവും ഇത് ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തു തുടക്കമിട്ട, ഒരുപക്ഷെ ക്രിസ്തു തുടക്കമിട്ട് തന്നെ ലോകം മുഴുവൻ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. പുതുഞ്ഞാറ് ഞായറാഴ്ച ഒരു വീക്കെൻഡ് ആരാധന അറബ് കൺട്രീസ് ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഞായറാഴ്ച, മിക്കവാറും എല്ലായിടത്തും എന്റെ ഒരു ധാരണ എങ്ങനെയാണ്, ഞായറാഴ്ച ഒരു ആരാധനാ ദിവസങ്ങളായി. ഒരുപക്ഷെ പല ദേവന്മാർ രാജ്യം, പക്ഷെ ക്രിസ്തു അതൊരുക്കി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള അഭിമാനവും സന്തോഷമുള്ളതാണ്. ഏതായാലും ക്രിസ്തു ഒരുക്കുന്ന ആ വലിയ ഒരുക്കുന്ന ക്രിസ്തു ഒരുക്കുന്ന പാതകളും ക്രിസ്തു ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല, അതിന്റെയൊക്കെ അതീതമാണ്, അത്രമാത്രം പൂർണ്ണതയില്ല. അതുകൊണ്ട് തന്നെ അവൻ സത്യദൈവത്തിന്റെ ഒരു വലിയ പ്രക്രിയയാണ് ഭൂമിയിൽ നടത്തപ്പെട്ടത് ക്രിസ്തുവിന്റെ വരവോടുകൂടി, അല്ലെങ്കിൽ തന്റെ മരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും കൂടി എന്നുള്ള ഒരു വിശ്വാസ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നേരത്തെ ഓർപ്പിച്ചതുപോലെ കോശി ജോണച്ചനാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അച്ഛനെ വലിയ പരിചയമില്ലെങ്കിലും നമ്മുടെ ഐസക് വി പ്രകാശച്ഛന്റെ ഭദ്ര അച്ഛന്റെ ഏറ്റവും സ്നേഹിതനും അച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിൽ ഇന്ന് വെൽക്കം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും പേരിൽ. അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ ട്രിവാൻഡ്രം ഡയസിസ് ഭദ്രാസനത്തിലെ ഒരു ശ്രേഷ്ഠനായ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ അച്ഛന്റെ സേവനങ്ങളും ഒക്കെ ഭംഗിയായിട്ട് പോകുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു നല്ല വാത്മിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനം നിർവഹിക്കുന്നതാണ്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. പുനരുത്ഥാനം ചെയ്ത കർത്താവ് നമുക്കൊരുക്കി തന്ന പുനരുത്ഥാനത്തിന്റെ വലിയ സാധ്യതയിൽ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആ ലക്ഷ്യം സാധ്യമാക്ക, ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണത ഞാനും നിങ്ങൾ കൈവരിക്കപ്പെടുന്നുള്ളൂ അവന്റെ കുരിശെടുത്തുകൊണ്ട് വീണ്ടും അവൻ അനുഗമിക്കുമ്പോഴാണ്. നമ്മൾ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഈ ശുശ്രൂഷകളും ഒക്കെ കുരിശേന്തിയുള്ള അനുധാനമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെ ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നയിക്കട്ടെ. കുരിശെടുത്താൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ദയവായിട്ട് നിങ്ങള് ഫോണുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ഇതിൽ പങ്കാളികളാകുക. നിങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രസംഗിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധ നിങ്ങൾ കാണിക്കണം എന്ന സ്നേഹത്തോട് ഉറപ്പെടുത്തുകയാണ്.
കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങളാൽ താങ്ങിടുന്നു. ഭാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ ഏരിയാത്ത സൗര്യം നല്ല താകിത. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ ഏരിയാത്ത മാധുര്യ നല്ല സാഖിത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിടുന്നു. ആവശ്യഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായെനിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായിരിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനന്മനുവിൽ മഹിമയിൽ വാഴുന്നു ഇന്നു മേനിക്ക മാറ്റമില്ലാത്തവനന്മനുവിൽ മഹിമയിൽ വാഴുന്നു ഇന്നു മേനിക്ക കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ തീരണം പാരിലെന്നാൽ ഇരുപാദ സേവയതാ ചേരും ഞാനോടുവിലൻ പ്രിയൻ അരുവി അരുമയോടവനെന്നെ മാറോടടയ്ക്കും ചേരും ഞാനോടുവിലൻ പ്രിയൻ അരികിൽ ആരുമയോടവനെന്നെ മാറോടണയ്ക്കും കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട കോശി ജോണസനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛ,
ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവൻ പ്രിയ വന്നിയ വൈദിക സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ, ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വലിയ ആഴ്ചയിലൂടെയാണ് നാം കടന്നുപോയത്. ഓശാന എന്ന സ്തുതിപ്പിൽ ആരംഭിച്ച് നാം എന്നേക്കും ജീവിച്ചിരിക്കുവാൻ നമ്മുടെ ശരീരം നമുക്ക് ഭക്ഷണമായും രക്തം പാനീയമായും തന്ന ദിനങ്ങൾ അനുസ്മരിച്ച് മനുഷ്യപുത്രൻ മാനവരാശിയെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരേണ്ടതിന് സ്വയത്യാഗിയായി ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര പ്രക്രിയയുടെ മൂർത്തിമദ്ഭാവമായ പുനരുദ്ധാനത്തിന്റെ പെരുന്നാൾ ആശംസകൾ ഏവർക്കുമായി നേരുന്നു. വിവിധ രാജ്യങ്ങളിൽ COVID-19 വ്യാപനം വർദ്ധിച്ചു വരുന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ കർത്താവിൽ പൂർണമായി ശരണപ്പെടുവാൻ ലഭിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് സുമോറോ കൂട്ടായ്മയുടെ ഇത്തരം സന്ദർഭങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ, ഉപയുക്തമായി തീർക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖമായി യോശുവയുടെ പുസ്തകം 1:7 വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊള്ളട്ടെ. യോശുവയുടെ പുസ്തകം 1:7 വാക്യങ്ങൾ: നീ ശുദ്ധമായിരിക്കേണ്ടതിന് ന്യായപ്രമാണം ഒന്നാമത് പറയുന്നു, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 2, നിന്റെ നാവിൽ നിന്ന് അത് നീങ്ങിപ്പോകരുത്. ന്യായപ്രമാണം നിന്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത്. 3, നീ രാവും പകലും ഇതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ശുഭമായിരിക്കേണ്ടുന്നതിന് 3 കാര്യങ്ങളാണ് യോശുവയുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, നിന്റെ നാവിൽ നിന്ന് അത് നീങ്ങിപ്പോകരുത്, നീ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നാം ശുദ്ധമാകുവാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? ആയതിന് ധ്യാന ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. You are the salt of the world. ഗിരിപ്രഭാഷണ ഭാഗങ്ങളിൽ ശ്രദ്ധേയമായ വാക്യം. ലോകത്തിൽ ലോകസംബന്ധികളായി ജീവിക്കുന്ന മനുഷ്യൻ വിശേഷിച്ചും ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഭൂമിയിൽ നമ്മുടെ കടമ മറ്റുള്ളവർക്ക് അരുചിയാകാതെ രുചിയായിരിക്കുക എന്നുള്ളത്. ആമുഖ വാക്കുകളിലേക്ക് കടക്കുന്നത് അപ്രസക്തമായതിനാൽ പ്രധാന ചിന്തകളിലേക്ക് കടക്കുന്നു. ലോകത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരുടെ സ്ഥാനം എന്തെന്ന് ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും രൂപകങ്ങളിൽ കൂടി വ്യക്തമാക്കുകയാണ് ഈ ഭാഗങ്ങൾ. ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പറ്റാത്തതാണ് ഇവ രണ്ടും, ഉപ്പും വെളിച്ചവും. എന്നാൽ ഉപ്പിനെ കുറിച്ച് അതിന്റെ സവിശേഷതകളെ കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം എന്ന് കരുതുന്നു. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുക മാത്രമല്ല മത്സ്യമാംസാദികൾ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുവാനും ഇത് ഉപകരിക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ പാടിയ ഗാനം അത് വളരെ പ്രസക്തമാണ്. കുരിശെടുത്തൻ യേശുവിനെ, യേശുവിനെ അനുഗമിക്കുന്നവർ മനുഷ്യ സമൂഹത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതോടൊപ്പം സമൂഹം ധാർമ്മികമായി അധപതിച്ചു പോകാതെ കാത്തുസൂക്ഷിക്കുകയും കൂടി വേണം. സമൂഹത്തോടുള്ള പരിശുദ്ധ സഭയുടെ പ്രതിബദ്ധതയും ഇവിടെ വരച്ചു കാട്ടുകയാണ്. ആ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുവെങ്കിൽ സഭയുടെ അസ്തിത്വം തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകും. പുരാതന കാലത്ത് ഉപ്പിന് വലിയ മൂല്യവും സ്ഥാനവും കൽപ്പിച്ചതായി ഗ്രന്ഥകാരന്മാർ ശേഷിപ്പിക്കുന്നു. വിശേഷിച്ചും യവനായക്കാർ ഇതിനെ വിശുദ്ധമായി കണ്ടിരുന്നതായി കാണുന്നു. യേശുക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും മനുഷ്യ ഹൃദയങ്ങളിൽ ഉപ്പിന് മൂന്ന് സവിശേഷതകൾ കണ്ടിരുന്നതായി വിവക്ഷിക്കുന്നുണ്ട്. ഒന്ന്, കണക്റ്റഡ് വിത്ത് പ്യൂരിറ്റി. ഉപ്പ് ശുചിത്വത്തിന്റെ അലങ്കാരമായി കണ്ടിരുന്നു. വിശുദ്ധിയുടെ തലങ്ങളിൽ ഏതൊരു ക്രിസ്ത്യാനിയും മാറണമെന്ന് പഠിപ്പിച്ചിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് വേദമതം. ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ മനുഷ്യന് കഴിയില്ലല്ലോ. എങ്കിലും യാക്കോബ് സ്ലീഹായുടെ വാക്കുകൾ കടമെടുത്താൽ, യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1:27 അവിടെ പ്രതിപാദിക്കുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നവർ ആയിരിക്കണം എന്നാണ്. അപ്പോൾ വിശുദ്ധിയുടെ അനുഭവത്തിലും സാക്ഷ്യത്തിലും ഓരോ ക്രിസ്ത്യാനിയും മാറുന്നതാണ്. ശുചിത്വത്തിന്റെ അലങ്കാരമായി മാറുവാൻ നാം ഓരോരുത്തരും ഉപ്പിന്റെ ഘടനയ്ക്ക് അനുസൃതമായി ജീവിതത്തെ നിലനിർത്തുവാൻ സാധ്യമാകട്ടെ. 2, കോമണസ്റ്റ് ഓഫ് ഓൾ പ്രിസർവേറ്റീവ് എന്നാണ്. ഉപ്പ് ഒരു ഉത്തമ പ്രിസർവേറ്റീവാണ്. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യ സാധനങ്ങൾ നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നു. പ്രിസർവിംഗ് പെരിഷബിൾ ഫുഡ്സ്റ്റഫ്. ഇവിടെ ഒരു ക്രിസ്തീയ വിശ്വാസി സമൂഹത്തിൽ ഒരു ക്ലൻസിംഗ് ആന്റിസെപ്റ്റിക് ആകുവാനായിട്ട് കഴിയണം. സമൂഹത്തിലുള്ള അവന്റെ സാന്നിധ്യം, പ്രസൻസ്, അനീതിക്കും അഴിമതിക്കുന്നതിനെ പോരാടുന്നത്, മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്ന മാതൃക പിൻപറ്റാത്തവനും ആയിരിക്കണം. വാട്ട് ഷുഡ് ബി ഡൺ ഫോർ ദാറ്റ്? നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അവിടെ 3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് പ്രതിപാദിക്കുന്നു. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4:7-10 ഒന്ന്, കീഴടങ്ങുവീൻ. ആരോടാണ് നാം കീഴടങ്ങേണ്ടുന്നത്? പിശാചിനോട് എതിർത്തു നിൽപ്പാൻ കഴിയുമ്പോൾ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുവാനായിട്ട് സാധിക്കുമ്പോൾ, പിശാചിനോട് എതിർത്തു നിന്നാൽ മാത്രമേ ദൈവത്തിന് കീഴടങ്ങി പാർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 2, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. പഴയ നിയമ പ്രമാണങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ഏറ്റവും അധികമായി പ്രതിപാദിക്കുന്ന ഒരു പ്രവചനമാണ്, നിങ്ങൾ അവനോട് അടുത്തു ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും എന്നുള്ളത്. 3, താഴ്മയോടെ ഇരുപ്പിൻ അഥവാ താഴുവിൻ. നമ്മൾ താഴ്മ ധരിച്ചാൽ അവൻ നമ്മെ ഉയർത്തുന്നവനാണ്. ആയതിനാൽ പ്രത്യേകമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ യാക്കോബ് സ്ലീഹ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ഒരു നല്ല ക്ലൻസിംഗ് ആന്റിസെപ്റ്റിക് ആകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. 3, ഇറ്റ് ലെൻസ് ഫ്ലേവർ ടു തിങ്. ഉപ്പ് രുചിയും ഗുണവും കൊടുക്കുന്നവരാണ്. അപ്രകാരമുള്ള ഒരനുഭവം അല്ലെങ്കിൽ അപ്രകാരമുള്ളൊരു മാതൃക സ്വീകരിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ലോകം വളരെ പ്രക്ഷുബ്ധമാണ്. പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു, എ ക്രിസ്ത്യൻ ഷുഡ് റിമെയിൻ വെറി, അതായത് ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് കാം എന്ന് വിശേഷിപ്പിക്കുന്നു. അതാണ് ഇതിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ക്ലിയർ ആൻഡ് കാം ആയിട്ട് മാറുവാനായിട്ട് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് രുചിയും അതിന്റെ ഗുണവും കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകും. നമുക്കറിയാം, അറിവുള്ളതുപോലെ ഭക്ഷണപാനീയങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ രുചി ഉണ്ടാക്കുന്നതിന് ഉപ്പ് ഒരു ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അത് സാധ്യമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ഭവനത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ വീട്ടിലെ ഭവനത്തിലെ സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് അധികമായി ഇട്ടാൽ, ഭക്ഷണപാനീയങ്ങളിൽ അതങ്ങനെ വർദ്ധിച്ചു വന്നാൽ ഒരരുചിയാണ് പിന്നീട് ഉണ്ടാവുക. അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, അത് നമ്മുടെ മനസ്സിന്റെ കുളിർമയെ കൂടി ബാധിക്കുന്നതായി തീരുവാൻ കാരണമാകും. ഇതിന് സമാനമായി സമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മുടെ ഓരോരുത്തരും ഉപ്പാകുന്ന നമ്മുടെ സാന്നിധ്യത്തെ ഒന്ന് വിളിച്ചോതുവാൻ ശ്രമിച്ചാൽ, എ ക്രിസ്ത്യൻ ഷുഡ് റിമെയിൻ വെറി, വൈകൃതങ്ങളുടെ ലോക പശ്ചാത്തലം ഏറെയാണ്. അതേപോലെ മനുഷ്യന്റെ മനസ്സുകളുടെ തലങ്ങളിൽ വ്യതിയാനങ്ങളും അനവധിയുണ്ട്. വി ആർ ലിവിംഗ് ഇൻ എ വറീഡ് ആസ് വെൽ ആസ് ഇൻ എ ഡിപ്രസ്ഡ് വേൾഡ്. പ്രതികൂലതകൾ അനവധി ഉണ്ടാകുമ്പോഴും ഒരു ക്രിസ്ത്യാനി സന്തോഷത്തിന്റെ പൂർണ്ണത സ്വയം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് ക്രിസ്തുവിൽ പകരുന്നവനും ആയിരിക്കണം. എന്നാൽ ഇത് ചിന്തിക്കുമ്പോഴും നാം മറ്റൊരു വശം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം മനുഷ്യരാണെന്ന് ആദ്യമായി നമ്മൾ അറിയണം. ഈ അല്ലെങ്കിൽ മനുഷ്യൻ നാം മനുഷ്യരാണെന്ന് നമ്മയെക്കാൾ നന്നായി ദൈവത്തിനറിയാം. അതൊരു അതുകൊണ്ട് ഒരു പെർഫെക്ഷൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ മനുഷ്യരാണ്, ദൈവത്തിന് പെർഫെക്ഷൻ സാധ്യമാണ്. നാം പെർഫെക്ഷനിലേക്ക് നടന്നു നീങ്ങേണ്ടുന്നവരാണ് എന്ന് കർത്താവ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളും തൽഗുണ ചിത്തരാകുകയും അപ്പോ ആ പെർഫെക്ഷനിലേക്ക് വളർന്ന് അടുത്തു വരുവാനുള്ള പ്രത്യേകമായ മാനദണ്ഡത്തെ സൂക്ഷിക്കുവാൻ ഈ ലോക ബന്ധങ്ങളിൽ നിലനിൽക്കുമ്പോഴും വിശുദ്ധിയോടെ തന്റെ യാത്രയെ അനുഗമിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടുന്നതാണെങ്കിലും അതിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതെ വന്നേക്കാം. അതിൽ നാം അസംതൃപ്തരാകേണ്ടെന്ന് ആവശ്യമില്ല. നാം മനുഷ്യരാണെന്ന് ദൈവത്തിനറിയാൻ അതുപോലെ നാമും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ട്രൈസാഗിയോൺ പ്രാർത്ഥനയിൽ ഓർമ്മിക്കുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നു. ദൈവമേ നീ പരിശുദ്ധനാണ്, നീയാണ് പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ അശുദ്ധരാണെന്ന് സ്വയപ്രഖ്യാപനം നടത്തുന്ന ഒരനുഭവം, അല്ലെങ്കിൽ അതാണ് അതിന്റെ മാതൃക എന്ന് പറയുന്നത്. ആയതുകൊണ്ട് സഭാപ്രസംഗി 7:16-17 വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ്. 1, അതിനീതിമാനായിരിക്കരുത്. 2, അതിജ്ഞാനിയായിരിക്കരുത്. 3, അതിദുഷ്ടനായിരിക്കരുത്. 4, മൂഢനും ആയിരിക്കരുത്. 4 കാര്യങ്ങളാണ് ഞാൻ പ്രതിപാദിച്ചത്. 1, സഭാപ്രസംഗി 7:16-17 വാക്യങ്ങൾ. 1, അതിനീതിമാനായിരിക്കരുത്. നമ്മള് ചില വ്യക്തികൾ അങ്ങനെയാണ്, സ്വയമായി നീതിമാനായിട്ട് നടക്കുന്നവരുണ്ട്, നീതിമാൻ ചമഞ്ഞ് നടക്കുന്നവരുണ്ട്. വലിയ ആപത്ത് ഉണ്ടാക്കുവാൻ കാരണമാകും. നമ്മൾ അങ്ങനെ ആകേണ്ടെന്ന് ആവശ്യമില്ല. നമ്മെ കുറിച്ച് പൂർണ്ണമായും ദൈവത്തിനറിയാം. നമ്മുടെ ലംഘനങ്ങളെ കുറിച്ച് പൂർണ്ണമായും ദൈവത്തിനറിയാം. നമ്മുടെ അകൃത്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ദൈവത്തിനുണ്ട്. നമ്മൾ ബലഹീനരാണെന്ന് ദൈവത്തിനറിയാം. അപ്പോ നമുക്ക് എത്രത്തോളം നീതി സൂക്ഷിക്കുവാൻ നീതി ബോധത്തോടെ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ സാധ്യമാണ്, മനുഷ്യർക്ക് സാധ്യമാണെന്നും ഏത് പരിധി വരെ ലെവല് വരെ പോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നമ്മേക്കാൾ ബോധ്യം ദൈവത്തിനുണ്ട്, നമ്മെ സൃഷ്ടിച്ചവനുണ്ട്. അതുകൊണ്ട് അതിനീതിമാനായി ഇരിക്കരുത്, സഭാപ്രസംഗിയിൽ ഓർമ്മിപ്പിക്കുന്നതാണ്. 2 പറയാണ് വിസ്ഡം, വൈസ് മാൻ. അതിജ്ഞാനിയായിരിക്കരുത്. ചില വ്യക്തികളെ സംബന്ധിച്ച് ഒത്തിരി ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ ഒത്തിരി അറിവുള്ളവനാണ്, ഞാൻ ഒത്തിരി പഠിപ്പുള്ളവനാണ്, ഞാൻ ഒത്തിരി മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, അത് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാക്കുക. മൂന്നാമത് അവിടെ പറയുന്നു, അതി ദുഷ്ടനായിരിക്കരുത്. അല്പസ്വല്പം ദുഷ്ടത്തരമില്ലാത്ത ഒരു മനുഷ്യനും മാനവരാശിയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ എല്ലാവരുടെയും ഗണങ്ങളിൽ, ക്രിസ്തീയ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരല്പം ദുഷ്ടതയൊക്കെ ഉണ്ടാകുമായിരിക്കാം. കുറെ ദുഷ്ടതയൊക്കെ നമുക്ക് കൊള്ളാത്തവയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരം നടത്തി, വിശുദ്ധ കുർബാന അനുഭവിച്ച് വിശുദ്ധിയുടെ തലങ്ങളിൽ വന്നു ചേരുവാൻ ശ്രമിക്കേണ്ടുന്നതുമാണ്. എന്നാൽ ദുഷ്ടതരം അധികമാകാൻ പാടില്ല എങ്കിലും ഒരല്പം ദുഷ്ടതരമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അത് അവശേഷിപ്പിച്ചിട്ടുമുണ്ട് നമ്മളെല്ലാവരും എന്നാണ് എന്റെ ബോധ്യം. നാലാമത് പറയുന്നു, മൂഢനായിരിക്കരുത്. ഫുളിഷ് മാൻ, ഹ്യൂമൻ ബീങ്, അങ്ങനെ ആകരിക്കരുത്. നമ്മെ കുറിച്ച് ദൈവം കരുതിയിരിക്കുന്ന ചില സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് സഭാപ്രസംഗി 7:16-17 വാക്യങ്ങളിൽ നിന്ന് രണ്ട് ചിന്തകൾ നമുക്ക് എടുക്കാം. ഒന്ന്, സ്വച്ഛതയാർന്ന മനനം ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നവയാണ്. രണ്ട്, വിവേകശൂന്യത കളഞ്ഞ് പാരമ്പര്യങ്ങളെ, ട്രഡീഷൻസിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധ്യമാകണം. സ്വച്ഛതയാർന്ന മനനം ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാകും. രണ്ട്, വിവേകശൂന്യത കളഞ്ഞ് പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവാനും നമുക്ക് കഴിയണം. ഇതാണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് പ്രതികൂലതകൾ ധാരാളമുണ്ട്. വളരെ വേദനപ്പെടുന്ന ഹൃദയങ്ങൾ അനവധിയുണ്ട്. ജീവിതത്തിൽ തകർന്നു പോകുന്ന, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന അനേക ഹൃദയങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒരു സമാധാനം കാംക്ഷിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നിശ്ചയമായും ഉപ്പ് എന്ന് പറയുന്നത് ലോകത്തിൽ കാണിച്ച ഒരു വലിയ മാതൃകയാണ്. യേശു തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ആ മാതൃകയെ പിൻപറ്റുന്നവരായിരിക്കണം നാം ഓരോരുത്തരും എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഉപ്പും മറ്റൊന്ന് ഞാൻ ഓർപ്പിച്ചത് 14-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന വെളിച്ചത്തിന്റെ അനുഭവമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവൻ അരളി ചെയ്തു. അവൻ തിരിപ്രഭാഷണത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷെ ഇന്ന് നാം ചിന്തിച്ച ധ്യാനചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13 ആസ്പദമാക്കിയാണ്. മൂന്ന് സവിശേഷതകൾ ഒന്നുകൂടി ഓർമ്മിച്ച് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിസ്മരിച്ചുകൊള്ളാം. കണക്ടഡ് വിത്ത് പ്യൂരിറ്റി. രണ്ട്, കോമണസ്റ്റ് ഓഫ് ഓൾ പ്രിസർവേറ്റീവ്സ്. മൂന്ന്, ഇറ്റ് ലെൻസ് ഫ്ലേവർ ടു തിങ്സ്. ഒരു നല്ല ഗുണമുള്ള, ഒരു നല്ല മണം കൊടുക്കുന്ന, സുഗന്ധം പരത്തുന്ന, ശുദ്ധിയുള്ള, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ചീഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ സംരക്ഷിച്ച് നിലനിർത്തുന്ന, സമൂഹത്തിലെ ഒരു വലിയ ഘടകമായി മാറുവാൻ കഴിയുന്ന, എല്ലാവരുടെയും പ്രസിദ്ധി ആർജിക്കുന്നതിന് വേണ്ടിയല്ല, ക്രിസ്തുവിലുള്ള ദൈവിക നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് സ്വയം അനുഭവിച്ച് ബോധ്യപ്പെടുവാനും മറ്റുള്ളവരിലേക്ക് അത് വ്യാപരിച്ചു നൽകുവാനും കഴിയുന്ന ഒരു തിരുനാളം അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ നാളം മറ്റുള്ളവരിലേക്ക് സമൂഹത്തിന് കൊടുക്കുന്ന പ്രകാശം വലുതാണ് എന്നുള്ളതുപോലെ നമ്മെ വിളിച്ചവൻ ഏതിനായി, എന്തിനായി വിളിച്ചു ചേർത്തിരിക്കുന്നു, ആ വിളിയുടെ ആ പ്രത്യേകമായ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം, ഉൾബോധ്യം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൃഷ്ടാന്തം ക്രിസ്തുവിലൂടെ അനുഭവവും സാക്ഷ്യവുമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വാക്കുകൾ ഉപസംഹരിപ്പിക്കുകയാണ്. ഇത്രത്തോളം ഒരു വേദി ബലഹീനനായ എനിക്ക് ഒരുക്കി തന്ന, പ്രത്യേകിച്ച് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ISNB പ്രകാശ് അച്ഛൻ നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നെനിക്കറിയാം. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി നിസീമമാണ്. അതോടൊപ്പം തന്നെ എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച എന്റെ കോർഡിനേറ്റർ, സുമോറോ പ്രാർത്ഥനയുടെ കോർഡിനേറ്റർ രാജേഷ് അച്ഛനോടും, അതുപോലെ തന്നെ ഇത് ക്രമീകരിച്ചു തരുന്ന അരമന മാനേജർ ബഹുമാനപ്പെട്ട ബിജോയ് സക്രിയ അച്ഛൻ, ഈ വൈദികരെ ഒന്നും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരല്ലെങ്കിൽ പോലും അവരുടെ ശബ്ദം ഇപ്പോൾ ഞാൻ ശ്രവിക്കുകയുണ്ടായി. വളരെ സന്തോഷം, വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഈ സുമോറോ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകുവാൻ ബലഹീനനായ എന്നെ കൂടെ അതിനകത്ത് ക്ഷണിച്ചതിലുള്ള അത്യമായ സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ടും എന്നെ വളരെ ക്ഷമയോടെ, അല്പസമയമേ ഉള്ളുവെങ്കിൽ പോലും വളരെ ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം ധാരാളമായി നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പാർക്കുന്നിടത്ത് ക്രിസ്തുവിന്റെ ഒരു വലിയ സാക്ഷിയായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ. ഏത് രാജ്യത്ത്, ഏത് ദേശത്ത്, ഏത് നാട്ടിൽ പാർത്താലും ക്രിസ്തുവിന്റെ സാക്ഷികളായി, ക്രിസ്തുവിന്റെ ഗൃഹനിർമ്മാണമായി മാറുവാൻ, ഭവനക്കാരായി മാറുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ വാക്കു ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ള വൈദികരെ, ഈ ഹേവോരോ ദിവസങ്ങളിൽ നടത്തപ്പെട്ട ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വിശ്വാസി സമൂഹമേ, വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം കാലിക പ്രസക്തമായ ചിന്തകളിലൂടെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട കോശി ജോൺ മുണ്ടക്കലെ അച്ഛന് സാധിച്ചു. അച്ഛൻ തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം ഭദ്രാസനം ഉൾപ്പെടുന്നത് കൊല്ലം, തിരുവനന്തപുരം ഭദ്രാസനങ്ങളിൽ വ്യാപരിച്ചു കിടക്കുകയാണ്. അതിലിപ്പോൾ കൊട്ടാരക്കര അല്ലെങ്കിൽ ആയൂരിനടുത്ത്, കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് ഇളമാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിലെ വികാരിയായിട്ടാണ് അച്ഛൻ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺസൺ പുഞ്ചക്കോണോ അച്ഛന്റെ മാതൃ ഇടവകയാണത്. അതിനു മുമ്പ് പല ഇടവകകളിലും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം വളരെ സ്ഫുടമായി ശക്തമായ ഭാഷാ പ്രാഗൽഭ്യത്തോടും കൂടി വിഷയങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ, വളച്ചുകെട്ടില്ലാതെ സംസാരിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനോട് കഴിവുണ്ട്. ആ ഒരർത്ഥത്തിലാണ് പ്രിയപ്പെട്ട അച്ഛനെ ഇന്ന് സുബോറോ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ക്ഷണിച്ചത്. ഞാൻ ഈ പ്രസംഗത്തെ ഒരൊറ്റ വാക്കിൽ സംബോധന ചെയ്താൽ, ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് സ്പീച്ച്. സാധാരണ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും സുവിശേഷകരുമെല്ലാം സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് മറച്ചു വെച്ചിട്ട് മറ്റൊരു ഭാഗമാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതായത് വിശുദ്ധീകരിക്കപ്പെടുക, കൂദാശാനുഷ്ഠാനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ദൈവത്തിന്റെ മകനാകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പാപത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഒഴിഞ്ഞിരിക്കാൻ പറ്റും, അതിനുള്ള പ്രതിവിധികൾ, മുഖാന്തരങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ അച്ഛൻ പ്രസംഗമധ്യേ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മളാരും ആ കാര്യത്തെ യഥാർത്ഥമായി ധൈര്യപൂർവ്വം പരാമർശിക്കുവാൻ ധൈര്യം കാണിക്കാറില്ല. അച്ഛൻ പറഞ്ഞു, ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയിൽ പൂർണ്ണനാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവന് വിശുദ്ധിയിലേക്ക് വളരാനുള്ള ആഗ്രഹവും ഉണ്ടാകണം, ഒപ്പം ദൈവം അവനെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അത് പല പല പടവുകളിലൂടെ ദൈവരാജ്യത്തിന്റെ പടിവാതിൽ വരെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഒരു കാര്യം അച്ഛൻ ഓർമ്മപ്പെടുത്തിയത്, ചില കുറവുകൾ മനുഷ്യനിൽ എപ്പോഴും നിലനിൽക്കും. അതിനെ പവിത്രീകരിച്ചെടുക്കുവാനാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളും കൂദാശകളും ഇപ്രകാരമുള്ള സംഗമങ്ങളുമൊക്കെ നടത്തപ്പെടുന്നത്. അതിലൊന്ന് വ്യക്തമാണ്, കുറവുകളും ബലഹീനതകളും മനുഷ്യന്റെ അടിസ്ഥാനമായ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അത് സമ്മതിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ സംസാരിച്ചതും നമ്മളോട് സംവേദനം നടത്തിയതും. ആരംഭത്തിൽ യോശുവ പ്രവാചകന്റെ ഒന്നാം അധ്യായം, പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം 7-8 അധ്യായത്തിൽ ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു പ്രാധാന്യം, അത് ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, രാവും പകലും നീ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ ഒടുവിൽ ഒരു ഭാഗം കൂടി പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. മോശയോടുകൂടിയിരുന്ന ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും, നീ ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ശ്രമിക്കരുത് എന്ന് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് കൊടുത്ത കണ്ടീഷനാണ് നിന്റെ നാവിൽ, നിന്റെ ചിന്തകളിൽ എപ്പോഴും ദൈവവചനം ഭംഗിയായിട്ടുണ്ടാകണം. അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റം വരുത്താതെ നീ സൂക്ഷിക്കുകയും നിന്റെ ജീവിതത്തിൽ അതെപ്പോഴും പ്രമാണിച്ചും രാത്രിയും പകലും അത് ധ്യാനിച്ചുകൊണ്ടും ഇരിക്കണം. എങ്കിൽ നിന്റെ പ്രവൃത്തി സാധ്യമാകും. എന്നിട്ടാണ് ഒടുവിൽ പറഞ്ഞത്, ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. അപ്പോൾ ദൈവം നമ്മളോടൊപ്പം വസിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ സാന്നിധ്യം എപ്രകാരമായിരിക്കണമെന്ന് വളരെ ഊഷ്മളമായിട്ട് അശ്വൻ അവതരിപ്പിച്ചു. തുടർന്ന് സംസാരിച്ചത് സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5:13 ഗിരിപ്രഭാഷണത്തിന്റെ തുടർച്ചയായി കിടക്കുന്ന വേദഭാഗത്തിൽ യു ആർ ദ സോൾട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, രണ്ടും യഥാർത്ഥത്തിൽ ഒരു കോംപ്ലിമെന്ററി ഭാഗമാണത്. അച്ഛൻ അതിലെ ആദ്യ ഭാഗമാണ് നമ്മളോടടുത്ത് സംസാരിച്ചത്. അതിനകത്ത് ഉപ്പിന്റെ പ്രത്യേകതയും മനുഷ്യ ജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിലാണ് അയാം എന്ന വാക്കിലൂടെ, സെവൻ അയാംസ്, ഞാനാകുന്നു, ഞാനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, വഴിയും സത്യവും ജീവനുമാകുന്നു, ഇങ്ങനെ 7 കാര്യം അവതരിപ്പിക്കുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ച 2 കോംപ്ലിമെന്ററി വാക്കുകളാണ്, രണ്ടും പരസ്പര പൂരകമാണ്. ദ ഫസ്റ്റ് വൺ ഈസ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പുകാരമില്ലാതെ പോയാൽ അതിൽ എന്തെന്തുകൊണ്ട് രസം വരുത്താം. അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന ഭക്ഷണം മറഞ്ഞിരിക്കുവാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, കണ്ടിന്മേലത്ര വയ്ക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഈ ഉപ്പിന്റെ അവസ്ഥ പോലെ ദൈവീകരണ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളിത്തം ഉറപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്കാകാൻ പറ്റുന്ന അതിന്റെ ഒരു ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഒരു ഈൽഡ് ഫോമാണ് യു ക്യാൻ ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾക്ക് ലോകത്തിന്റെ വെളിച്ചമാകാൻ പറ്റും, ബട്ട് ദേർ ആർ യു ഹാവ് ടു ഫോളോ സർട്ടൻ കണ്ടീഷൻസ്. അതിൽ വളരെ വ്യക്തമായി ഉപ്പിന്റെ ചില പ്രത്യേകതകൾ പറയുന്നതോടൊപ്പം ഏറ്റവും ഒടുവിലാണ് അച്ഛൻ മനുഷ്യന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാണിച്ചത്. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 7:16-17 അവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ അത് യഥാർത്ഥമാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ശലോമോൻ എഴുതി വെച്ചതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനം കൊണ്ട് യഥാർത്ഥമായ ഒരു കാര്യത്തെ വളരെ ഭംഗിയായിട്ട് എഴുതി വെക്കുകയും അതിനുശേഷം അച്ഛൻ അവതരിപ്പിച്ചത് അതെങ്ങനെ പ്രാവർത്തികമാക്കാം. ഈ ചിന്തകൾ വേദപുസ്തക പഠിതാക്കൾ അല്ലെങ്കിൽ പിതാക്കന്മാർ പല സ്ഥലങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന 2 വാചകങ്ങൾ കൂടി ചേർത്ത് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. സോൾട്ട്, വി ക്യാൻ കൺസിഡർ സോൾട്ട് ആസ് എ കവനന്റ്. കവനന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു എഗ്രിമെന്റ്, അതിന് വിളിക്കുന്ന പേരാണ് ഉടമ്പടി, അൺപെരിഷബിൾ എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഒരിക്കലും തീർന്നു പോകാത്ത ആ ഉടമ്പടിക്ക് വേണ്ടിയാണ് വിവാഹ ജീവിതത്തിൽ അതിന്റെ അഗ്രവും ആദ്യ ഭാഗവും അവസാന ഭാഗവും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലൊരു മോതിരം സഭയായിട്ട് വരനും വധുവിനും നൽകുന്നത്. ഇപ്പോൾ നമ്മൾ അതിന്റെ രൂപഭാവമൊക്കെ മാറ്റിയിട്ട് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു കൂടുതൽ കനം കാണും, ചില സ്ഥലത്ത് കനം കുറയും, ചിലതിനകത്തൊരു വജ്ര കല്ലൊക്കെ കാണും, അല്ലെങ്കിൽ ചില രൂപഭാവമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ആ ഉടമ്പടിക്കും രൂപഭാവം ഉണ്ടാകാൻ തുടങ്ങിയത്. സോ വി ക്യാൻ കൺസിഡർ സോൾട്ട് ആസ് എ കവനന്റ്. ഒരിക്കലും തീർന്നു പോകാത്ത ഒരു ഉടമ്പടിയായി തീരുമെങ്കിൽ നമുക്ക് ലോകത്തിന്റെ വെളിച്ചമാകാൻ അതിശക്തമായൊരു പ്രേരണ ദൈവം നൽകുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലോയൽറ്റി. ദൈവവുമായിട്ടുള്ള നമ്മുടെ സുഹൃത്ബന്ധം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വാക്കനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ്. ലോകത്ത് ആരും പറയാൻ ധൈര്യം കാണിക്കാത്തൊരു വലിയ ഉടമ്പടിയുടെ വാചകമാണത്. അതുകൊണ്ട് ഉപ്പിന്റെ കാരം നഷ്ടപ്പെടാത്ത രീതിയിൽ അതീവ ശ്രദ്ധയോടുകൂടി ഉപ്പിനെ നമ്മൾ ആഹാര പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഉദാത്തമായി ഉപയോഗിച്ചാൽ വി ക്യാൻ മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലോയൽറ്റി ടുവേർഡ്സ് ദ ഓൾമൈറ്റി ഗോഡ്. ഏറ്റവും ഒടുവിൽ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് നറിഷ്മെന്റ്. നമുക്ക് ആവശ്യമായ പോഷക ഘടകം ഒരു പരിധി വരെ അത് ഉപ്പിലൂടെ ലഭിക്കുന്ന, അതിനേക്കാൾ ഉപരി മറ്റ് ആഹാര സാധനങ്ങളിൽ നിന്ന് നമുക്കത് ലഭിക്കപ്പെടുവാനും ആ രുചിയോടുകൂടി അതിനെ ഉൾക്കൊള്ളുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഉപ്പ്. അങ്ങനെ ബി ദ സോൾട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഇത് രണ്ടും വളരെ ഭംഗിയായി അച്ഛന് അവതരിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. ഏറ്റവും നല്ല സ്ഫുടമായി നല്ല വാക്കുകളോടുകൂടി അച്ഛന്റെ ഈ ഒരു സന്ദേശം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അച്ഛനെ ക്ഷണിക്കാനിടയായത് സുഹൃത് ബന്ധം മാത്രം വെച്ചല്ല, തിരുവനന്തപുരം ഭദ്രാസനത്തിൽ വളരെ ശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ്. ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ ദൈവവചനം പ്രഘോഷിക്കുവാൻ അച്ഛന്റെ സമയം മാറ്റിവെക്കാറുണ്ട്. കുടുംബനാഥയോടൊപ്പം രണ്ട് മക്കളോടൊപ്പം അച്ഛൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസോബോറോയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാന ചുമതലക്കാരൻ രാജേഷത്തിന്റെ പേരിലും ഒക്കെ ഉള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ബിജോയച്ഛൻ ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അച്ഛനെയും ഇതിൽ സംബന്ധിച്ചവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു.
വളരെ നന്ദി അച്ഛൻ, താങ്ക് യു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. വളരെ നന്ദി അച്ഛാ. ഐസക് ഓൾറെഡി അച്ഛന് നന്ദി പറഞ്ഞു. വളരെ മനോഹരമായ ഭാഷയിൽ ആഴമായ ആശയം നമ്മുടെ ഹൃദയങ്ങളിൽ അച്ഛന് നമുക്ക് നൽകി. എന്റെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. അപ്പോഴ ബിജോയ് അച്ഛന് പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പേരുകൾ വായിക്കുന്നത് സാധാരണ നമ്മൾ ഓർക്കാറുള്ള ജോയല് രണ്ടുപേരുണ്ട്, അവരെ ഓർക്കാം. ഒരു ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ സ്ഥിരമായിട്ട് ഓർക്കാനും മറ്റു പേരുകൾ എനിക്ക് ലഭ്യമായിട്ടില്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഒരു ജോയിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് മറ്റാരെങ്കിലും മാമച്ചന് ആടലും പേരുണ്ടോ? ഓക്കെ, ബിജോയിച്ച പ്രാർത്ഥിച്ചാർച്ച.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാർക്കുമോ, ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവ്, എന്റെ കഷ്ടാനുഭവത്തിലും പുനരുദ്ധാനത്തിലും ഞങ്ങളെ പങ്കാളികളാക്കി ഞങ്ങളുടെ പാപ ജീവിതത്തിൽ നിന്നും പാപവർണത്തിൽ നിന്നും ഉദ്ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ ദിവസങ്ങളിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനും വെണ്മയുള്ള ജീവിതം ഞങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സഹായിക്കണമേ. ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം അവിടെ നിന്ന് അറിയുന്നല്ലോ. രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ സന്ദർശിക്കണമേ. പ്രത്യേകമായിട്ട് കോവിഡ് ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് സന്ദർശിക്കണമേ. വേദനകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവിടുത്തെ ശക്തി പകർന്നു കൊടുക്കണമേ. വേദനകളൊക്കെ സഹിക്കാനുള്ള ശക്തിയും മനസ്സുകരുത്തും അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. പൂർണ്ണ സൗഖ്യം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഓരോ ദിവസം ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവമേ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും നിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നിന്റെ വഴിയിൽ നടക്കുവാനും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കുവാനും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമായ കർത്താവെ, പുതിയ പ്രകാശം കാണുവാനും അവിടുത്തെ ഭംഗിയുള്ള ഈ സൃഷ്ടിയെ നിന്റെ കണ്ണിലൂടെ കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ. അസൂയയും അഹങ്കാരവും വിദ്വേഷവും എല്ലാം മായച്ച് വിശുദ്ധിയോടെ അന്യോന്യം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അവിടുത്തെ സമാധാനം നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമാധാനം വാഴുവാനും ഞങ്ങൾ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ സമാധാനവും സ്നേഹവും പകർന്നു കൊടുക്കുന്ന ആൾക്കാരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും വാഴുമാറാകണമേ. എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകാൽ പരിശുദ്ധ ഭാവ തിരുമേനി അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം അവിടെ നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളെല്ലാ ദേവാലയങ്ങളെയും ആശ്രമങ്ങളെയും മഠങ്ങളെയും സെമിനാരികളെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും അവിടേക്ക് വരമേൽപ്പിക്കുന്നു. ഓരോ ദിവസം കൂടുതൽ നിന്നെ പോലെ ആകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങൾ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ കാത്തു പരിപാലിക്കണം. ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് രോഗത്തിലും പ്രയാസത്തിലും ജോലി നഷ്ടപ്പെട്ടവരും ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരും എല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. വേർപാടിലും ദുഃഖത്തിലായിരിക്കുന്നവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവരെ നീ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. കാത്തു പരിപാലിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് വചനം പകർന്നു തന്ന അഭിഷേകനെയും കുടുംബത്തെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഉത്തമ വേലക്കാരനായിട്ട് അനേകർക്ക് അവിടുത്തെ തിരുശരീരത്വങ്ങളും അനേകർക്ക് അവിടുത്തെ ജീവനുള്ള വചനങ്ങൾ പകർന്നു കൊടുക്കുവാനും സ്വയം ജീവിതത്തിൽ അതിൻ പ്രകാരം ജീവിക്കുവാൻ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമേ. രണ്ടാമത്തെ വരവിൽ ഞങ്ങളും അവരും അവിടുത്തെ വലത്തെ ഭാഗത്തു നിന്നുകൊണ്ട് ഹല്ലേലൂയ പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ആമേൻ. കർണയുള്ള ദൈവമേ, നിന്റെ വാദം ഞാൻ അപേക്ഷയുടെ സ്വരമൂട്ടുന്നു. എന്നെ വന്നിരിക്കുന്ന നാശം നീ വിരോധിക്കരുത്. വിളിക്കുന്നു നിലവിനെ ഞാൻ അപേക്ഷയുടെ സ്വരം കേട്ട് കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധ സമന്ദവും ആവാസവും നാം എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ പ്രിയപ്പെട്ടവരായ ദൂരം ചാരിയുമായി ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നവരോടുകൂടിയും പരിശുദ്ധ സഭയോടും പരിശുദ്ധ സഭയെ നയിക്കുന്ന എല്ലാ മേൽപ്പെട്ടകാരോടും പരിശുദ്ധ ഭാവാദരമേനോടുകൂടിയും ഈ ഭദ്രാസനത്തിലെ എല്ലാ വൈദ്യ ഇടവുകളോടും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നീക്കൊണ്ടായിരിക്കും ആറാകട്ടെ.
ആമേൻ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകാൽ വളരെ 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 ശ്രേഷ്ഠമായ ഒരു ദൂത് ഇന്നത്തെ ദിവസം നമുക്ക് തന്ന പ്രിയപ്പെട്ട കോശി ജോണച്ചനോടുള്ള സ്നേഹം ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ വന്നി മാമനച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ഛൻ, ഐശക് അച്ഛൻ, ബിജോയിച്ചൻ, എല്ലാ വൈദികരോടും, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകളുടെ മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച ജോളി ആന്റി, എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹവും നന്ദി അറിയിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ഈ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് അനുഗ്രഹിക്കട്ടെ.